ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രസിദ്ധമായ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയിൽ രണ്ടു വഴികൾ പിരിയുന്ന സ്ഥലത്തെത്തി ഏതു വഴിയിലൂടെ പോകണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ഒരു യാത്രക്കാരനെ പറ്റി പറയുന്നുണ്ട്. ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ യെല്ലോവുഡ് ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്. അതിലൊരു വഴി ധാരാളം പേർ സഞ്ചരിച്ചതാണ്, അതിലൂടെ ധൈര്യപൂർവ്വം മുന്നോട്ടു പോകാം. രണ്ടാമത്തെ വഴി അധികമാരും കടന്നു പോയിട്ടില്ലാത്തതാണ്. ആ യാത്രികൻ തെരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ വഴിയാണ്. ഓ, ഐ കെപ്റ്റ് ദ ഫേസ്റ്റ് ടു അനദർ ഡേ, യെറ്റ് നോയിങ് ഹൗ വേ ലീഡ്സ് ഓൺ ടു വേ, ഐ ഡൌട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്. തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പില്ലാത്ത ആ അരക്ഷിത പാതയിലൂടെ സഞ്ചരിക്കാനാണ് അയാൾ തീരുമാനിക്കുന്നത്. കവിത അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ വുഡ് ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്. പ്രവാസി സംരംഭങ്ങൾക്ക് കനിവോ കയറോ എന്ന പരമ്പരയിലെ 9 ഭാഗം അവതരിപ്പിക്കാൻ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഈ കവിത കൂട്ടുപിടിച്ചത് വെറുതെയല്ല. കവിതയിലെ യാത്രക്കാരനെ പോലെയാണ് നാട്ടിൽ സംരംഭം തുടങ്ങാൻ തുനിഞ്ഞിറങ്ങുന്ന ഓരോ പ്രവാസിയും. രണ്ടു വഴികളാണ് മുന്നിലുള്ളത്. ഒന്ന്, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ബാങ്കിലിട്ട് അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കുക. അതൊരു സുരക്ഷിത മാർഗമാണ്. രണ്ടാമത്തേത്, ഏറെക്കാലം നാട്ടിൽ നിന്ന് അകന്നു കഴിഞ്ഞയാളെന്ന നിലയിൽ മണ്ണിനോടും മരങ്ങളോടും ഗൃഹാതുരത്വം പേര് ജീവിച്ചയാളെന്ന നിലയിൽ സ്വന്തം മണ്ണിൽ കൃഷിയോ ഫാമോ ഒക്കെ നടത്തി ജീവിക്കാം എന്ന വഴി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംരംഭം എന്ന വഴി. ഭൂരിഭാഗം പ്രവാസികളും തിരിച്ചുപോക്ക് അനിവാര്യമാകുന്ന ഘട്ടത്തിൽ കൃഷിയോ ആട് കോഴി ഫാമുകളോ ആണ് ആസൂത്രണം ചെയ്യുക. അതിന്റെ പിന്നിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അതുണ്ടാക്കിയിട്ടുള്ള നൂലാമാലകളും നമ്മൾ ഈ പരമ്പരയിലെ ചില ഭാഗങ്ങളിൽ വ്യക്തമായി പരാമർശിച്ചു കഴിഞ്ഞു. മറ്റു ചിലരുണ്ട്, ആരും സഞ്ചരിക്കാത്ത വഴികൾ തിരഞ്ഞെടുക്കാൻ ധൈര്യം കാണിക്കുന്നവർ. അങ്ങനെയുള്ളവർ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഈ ഭാഗം. നാട്ടിൽ ഇനിയും കുരുക്കഴിയാതെ കിടക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് വേസ്റ്റ് മാനേജ്മെന്റ്. അതുകൊണ്ടാണ് ശാസ്ത്രീയ സംവിധാനങ്ങൾ വഴി മാലിന്യ സംസ്കരണത്തിന് ആധുനിക സംവിധാനങ്ങൾ നടപ്പാക്കാൻ പലരും മുന്നോട്ട് വരുന്നത്. ഈ സംരംഭങ്ങളെ സർക്കാരും ശുചിത്വ മിഷനും പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അത്തരത്തിൽ ഏറ്റവും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് റെൻഡറിംഗ് പ്ലാന്റുകൾ. അതിന്റെ സാധ്യത തിരിച്ചറിഞ്ഞു തന്നെയാണ് എല്ലാ ജില്ലകളിലും റെൻഡറിംഗ് പ്ലാന്റുകൾക്ക് സംരംഭകർ മുന്നോട്ടിറങ്ങിയിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം പ്രവാസികളുടെയും നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരം സംരംഭങ്ങൾ. നമ്മുടെ നാട്ടിൽ പ്രതിദിനം 12 ലക്ഷം കോഴികളെ കശാപ്പ് ചെയ്യുന്നു എന്നാണ് കണക്ക്. വീടുകളിൽ കശാപ്പ് ചെയ്യുന്ന 1-2 കോഴി മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ കുഴിച്ചിടാം. പക്ഷേ കോഴിക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എന്തു ചെയ്യും? 24,000 കോഴിക്കടകൾ ഉണ്ടെന്നാണ് ഒരു കണക്ക്. അവയിൽ നിന്ന് പ്രതിദിനം 6,800 ടൺ കോഴി മാലിന്യം ഉണ്ടാകുന്നുണ്ട്. ഈ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നില്ലെന്നും റോഡ് സൈഡിലും പുഴയിലും ഒഴിഞ്ഞ പറമ്പിലും ഒക്കെ കൊണ്ട് തള്ളുകയാണ് പതിവ് എന്നും പരാതി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഞെട്ടിക്കുന്ന സംഗതി എന്തെന്നാൽ, ഈ കോഴിക്കടകളിൽ നിന്ന് കോഴി വേസ്റ്റ് ശേഖരിച്ച് പുഴയിലും കടലിലും തള്ളുന്ന മാഫിയാ സംഘങ്ങൾ പോലും സജീവമാണ് എന്നതാണ്. ഓരോ കടയിൽ നിന്നും മാലിന്യം കിലോയ്ക്ക് 3 രൂപ എന്ന കണക്കിൽ അനധികൃതമായി ശേഖരിച്ച് തള്ളുന്നവർ. പോലീസ് പിടിച്ച് പിഴയിട്ടാൽ പോലും അവരുണ്ടാക്കുന്ന വരുമാനത്തിന്റെ 10% പോലും വരില്ല. നിയമവിരുദ്ധമാണ് ഈ പ്രവൃത്തി എന്ന് മാത്രമല്ല, നമ്മുടെ പുഴയും കടലും പൊതു ഇടമൊക്കെ മലിനമായി മാറുന്നു എന്ന ഗുരുതര പ്രശ്നവും ഇതിലുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും റെൻഡറിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും മുൻകൈയെടുത്ത് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 40 പേർ ഇതിൽ പങ്കെടുത്തു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ റെൻഡറിംഗ് പ്ലാന്റുകൾ സ്ഥാപിക്കുകയുണ്ടായി. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ രണ്ടാമത്തെ പ്ലാന്റുകളും ഉടനെ പ്രവർത്തനക്ഷമമാകും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓരോ പുതിയ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. സംസ്ഥാനത്തെ 24,000 വരുന്ന കോഴിക്കടകളിൽ ഭൂരിപക്ഷവും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ സംഗതി. മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാത്തതാണ് ലൈസൻസ് ലഭിക്കാത്തതിന്റെ കാരണം. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ റെൻഡറിംഗ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ സമീപ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനിലെയും മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമായതാണ്. കോഴിക്കടകൾക്ക് ലൈസൻസ് നൽകുന്നതിന് റെൻഡറിംഗ് പ്ലാന്റുകളുമായി കോഴിക്കടക്കാരുണ്ടാക്കുന്ന എഗ്രിമെന്റ് വേണമെന്ന് ജില്ലാ പ്ലാനിംഗ് സമിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മിക്ക കോഴിക്കടക്കാരും എഗ്രിമെന്റ് വച്ചു. പാപ്പിനിശ്ശേരിയിൽ മാത്രം ലൈസൻസ് നടപടി കർശനമാക്കി. ഒരു പരിധിവരെ മാലിന്യം കൃത്യമായി പ്ലാന്റിലെത്തി. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസിംഗ് കർശനമാക്കാത്തതോടെ കോഴി വേസ്റ്റ് റെൻഡറിംഗ് പ്ലാന്റുകളിൽ എത്താതായി മാലിന്യം ശേഖരിക്കുന്ന മാഫിയ സംഘങ്ങൾ തിരിച്ചുവന്നു. മറ്റു ജില്ലകളിലും പാപ്പിനിശ്ശേരി മോഡൽ പ്രാവർത്തികമാക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. ഓരോ പ്ലാന്റിനും 5 കോടിയിലധികം ചെലവ് വരുന്നുണ്ട്. ഇത് മുഴുവൻ പ്രവാസികളുടെ പണമാണ് എന്നോർക്കുക. സർക്കാരിന് യാതൊരു ചെലവുമില്ലാതെ നടത്താവുന്ന മാലിന്യ സംസ്കരണ പദ്ധതിയാണ് ചെറിയ ഇടപെടലിന്റെ കുറവ് കാരണം ഇല്ലാതെയാകുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ശുചിത്വ ഹരിത കേരള മിഷനും ഇതിൽ ഇടപെടും എന്ന് കരുതുന്നു. കോഴിക്കടകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് റെൻഡറിംഗ് പ്ലാന്റിന് തന്നെ മാലിന്യം കൊടുക്കുന്നുവെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം. തിരുവനന്തപുരത്ത് അന്ന് നടന്ന മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങൾ ഇവയായിരുന്നു. റെൻഡറിംഗ് പ്ലാന്റുകളുടെ സാങ്കേതിക പ്രോട്ടോകോൾ നിശ്ചയിക്കും. കോഴിക്കടകളുടെ ലൈസൻസിംഗ് റെൻഡറിംഗ് പ്ലാന്റുമായുള്ള എഗ്രിമെന്റിന് വിധേയമാക്കും. റെൻഡറിംഗ് പ്ലാന്റുകളെ സർവീസ് പ്രൊവൈഡർമാരായി അംഗീകരിക്കും. റെൻഡറിംഗ് രീതിയാണ് കോഴിമാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ശാസ്ത്രീയ രീതിയെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ രേഖാമൂലം അറിയിക്കും. റെൻഡറിംഗ് പ്ലാന്റുകളുടെ പ്രവർത്തനം മോണിറ്റർ ചെയ്യാൻ ജില്ലാതലത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. ശുചിത്വ മിഷനും ഹരിത കേരള മിഷനുമാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇതിലെത്ര തീരുമാനങ്ങൾ നടപ്പായി? ഈ തീരുമാനങ്ങൾ വിശ്വസിച്ച് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച പ്രവാസികളടക്കമുള്ള സംരംഭകർ ഇപ്പോൾ കോഴി വേസ്റ്റ് പെറുക്കാൻ ഇറങ്ങേണ്ട സ്ഥിതിയാണ്. ശരിക്കു പറഞ്ഞാൽ കയ്യിലുള്ളതെല്ലാം നിക്ഷേപിച്ച് ഒടുവിൽ ആക്രിക്കാരായി തീർന്ന ഗതികേട്. മാഫിയാ സംഘങ്ങളുമായി ഏറ്റുമുട്ടേണ്ട ദുരിതം. ഈ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി അധികൃതർക്ക് ഉണ്ടാകുമോ? റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിത അവസാനിപ്പിക്കുന്നത് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ധീരോദാത്തമായ തീരുമാനമാണ് എന്നാണ്. പക്ഷെ വ്യത്യസ്ത വഴി തെരഞ്ഞെടുത്ത പ്രവാസി സംരംഭകർ ഇപ്പോൾ തെണ്ടുകയാണ്. അക്ഷരാർത്ഥത്തിൽ കോഴി മാലിന്യം കിട്ടുമോ എന്ന് തെണ്ടി നടക്കുകയാണ്.